പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ്. സമ്പത്തിനെ സംബന്ധിക്കുന്ന പ്രമാണമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ഉം 10-ഉം പ്രമാണങ്ങൾ. അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന് അവകാശപ്പെട്ടത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. ഓരോരുത്തർക്കും ആവശ്യമായത് ദൈവം നൽകുന്നു. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഞാൻ എടുക്കാതിരിക്കണം എന്നത് അടിസ്ഥാനപരമായ പ്രമാണമാണ്. ബൈബിളിൽ സമ്പത്തിനെ സംബന്ധിച്ച പ്രമാണങ്ങൾ, ആ സമ്പത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് പ്രവാചകഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠന വിഷയമാക്കിയത്. സാമൂഹ്യ നീതി എന്ന വിഷയമാണ് ഇവിടെ മുഖ്യമായും ചർച്ചാ വിഷയമാകുന്നത്. ദൈവമാണ് നീതി ഉറപ്പുവരുത്തുന്നത്. ഓരോരുത്തർക്കും ആവശ്യമായത് ഈ ഭൂമിയിൽ കണ്ടെത്താൻ ദൈവം തന്നെ അവസരമൊരുക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും താങ്കളുടെ ജീവിതത്തിൽ നീതിപൂർവകമായി പ്രവർത്തിക്കണം. ഇത് ആമോസിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 5:24 നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. പരസ്പരമുള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ട ഈ ക്വാളിറ്റിയാണ്, വിശേഷണമാണ് നീതി, സാമൂഹ്യ നീതി. ആ നീതി സമ്പത്തിനെ സംബന്ധിച്ച കാര്യത്തിൽ വളരെയധികം പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ഈ നീതിയെ സംബന്ധിച്ച, സമ്പത്തിനെ സംബന്ധിച്ച ജ്ഞാനഗ്രന്ഥങ്ങളിലെ പ്രബോധനമാണ്. ജ്ഞാനഗ്രന്ഥങ്ങൾ, സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ, ഈ രണ്ട് പുസ്തകങ്ങളാണ് മുഖ്യമായിട്ട് നമ്മൾ ചർച്ചാവിഷയമാക്കുക. അതോടൊപ്പം സങ്കീർത്തനങ്ങളും. അടിസ്ഥാനപരമായൊരു കാഴ്ചപ്പാടുണ്ട് ജ്ഞാനഗ്രന്ഥങ്ങളിൽ. ആ കാഴ്ചപ്പാട് മറ്റ് സുവിശേഷ ഭാഗങ്ങൾ, മറ്റ് ബൈബിൾ ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നതുമാണ്. ആ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ഇതാണ്: സമ്പത്ത് ദൈവം നൽകുന്ന ദാനമാണ്, എല്ലാം ദാനമായി നൽകുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ്, ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി വിട്ടുതരുന്നതും ദൈവമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാവുമ്പോൾ ആ ദാനം നന്ദിയോടെ സ്വീകരിക്കണം, നന്ദിയോടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇപ്പോൾ സമ്പത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിതാണ്: ദൈവം ദാനമായി നൽകുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 11:14 നമ്മൾ ഇപ്രകാരം കാണും: ഭാഗ്യവും നൈർഭാഗ്യവും, ജീവനും മരണവും, ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൽ നിന്ന് വരാത്തതായി ഒന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം തന്നെ. ദൈവത്തിൻ്റെ ദാനം ആണ് ഈ ഭൂമി. ഇതിലെ വിഭവങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകുന്ന ദാനമാണ് ഇവിടെ അധ്വാനിക്കാനുള്ള കഴിവ്. ഇപ്പോൾ ദൈവം നമുക്ക് ജീവൻ നൽകുന്നു, അധ്വാനിക്കാൻ കഴിവ് നൽകുന്നു, അധ്വാനിക്കാൻ ഭൂമി നൽകുന്നു, ഭൂമിയിൽ അധ്വാനിക്കുമ്പോൾ ഭൂമി വിളവ് നൽകുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ദാനമായി ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ദാനമായിട്ട് ലഭിച്ചതാണെങ്കിൽ ആ ദാനം ദാതാവിൻ്റെ ഹിതമനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അലസരായി കഴിയരുത്. അലസത ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതോടൊപ്പം പ്രവർത്തനങ്ങൾ, അധ്വാനം സമ്പത്തിന് അടിസ്ഥാനമായി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന സമ്പത്ത് ഓരോരുത്തരും സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. അധ്വാനിച്ച് ലഭിച്ചതാണ്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടം പോലെ ഉപയോഗിക്കും, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഉപയോഗിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, നിലപാട് സ്വീകാര്യമല്ല ബൈബിളിൽ. പിന്നെ എന്താണ് സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടത്? സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ വിശദമായി ജ്ഞാനഗ്രന്ഥങ്ങളിൽ കാണും. ആദ്യമേ പറയുന്നത് ഈ സമ്പത്ത് എല്ലാവർക്കുമായി പങ്കുവയ്ക്കാനുള്ളതാണ്. ദരിദ്രനുമായി പങ്കുവയ്ക്കണം. ഉദാഹരണത്തിന്, പ്രഭാഷകന്റെ പുസ്തകം 5:1 സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും ചെയ്യരുത്, അഹങ്കാരമരുത്, അതുപോലെ അന്യ അവകാശപ്പെട്ടത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയുമരുത്. പ്രഭാഷകൻ 4:1 മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കുകയുമരുത്. നിനക്ക് ആവശ്യമായതുള്ളതുകൊണ്ട് മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. ഇതാണ് പ്രത്യേകമായിട്ടും പറയുക. ലഭിച്ചിരിക്കുന്ന സമ്പത്തിനെക്കുറിച്ച് അഹങ്കരിക്കാതിരിക്കുക. അതേസമയം ലഭിച്ചത് ആവശ്യമനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധതയുണ്ടായിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കും: ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു, അതുപോലെ ദാനധർമ്മം പാപത്തിന് വലിയ പരിഹാരമാണ്. ലഭിച്ചിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. മനുഷ്യൻ സമ്പത്തിൻ്റെ ഉടമസ്ഥനല്ല, സൂക്ഷിപ്പുകാരൻ മാത്രമാണ് എന്ന ബൈബിളിൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ ജ്ഞാനഗ്രന്ഥങ്ങളിലും പ്രകടമാവുന്നത്. ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ജ്ഞാനഗ്രന്ഥം നിർദ്ദേശിക്കുന്ന പ്രതിവിധി ദാനധർമ്മമാണ്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു, അതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. 35-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. 35-ാം അധ്യായം 2-ാമത്തെ വാക്യം: കരുണയ്ക്കു പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്, ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ കാഴ്ച, ഏറ്റവും വലിയ ബലിയർപ്പണം, അത് പാവപ്പെട്ടവനുമായി സമ്പത്ത് പങ്കുവയ്ക്കുന്നതാണ്, ആവശ്യക്കാരൻ്റെ ആവശ്യത്തിനുള്ളത് ഓരോരുത്തർ കഴിവനുസരിച്ച് കൊടുക്കുന്നതാണ് എന്ന് ജ്ഞാനഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ ഇപ്രകാരം പറയും: മകനെ, പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കുകയുമരുത്. കൊടുക്കാൻ താല്പര്യമുള്ളത് കാത്തിരുന്ന് വിഷമിക്കുന്നതിന് മുമ്പേ കൊടുക്കുക. അതോടൊപ്പം ആവശ്യക്കാരൻ്റേത് തടഞ്ഞു വെക്കുന്നത് വലിയ തെറ്റാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ തന്നെ 34-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ പ്രഭാഷകൻ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്, നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവത്തിന് കാഴ്ചയർപ്പിക്കുന്നത് അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ അത് ദൈവത്തിന് സ്വീകാര്യമാവുകയില്ല എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. 20-ാമത്തെ വാക്യം: ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമാകണമെങ്കിൽ അത് നീതിപൂർവകമായ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടതായിരിക്കണം. 21-22 വാക്യങ്ങൾ വീണ്ടും: ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. എന്നും പ്രസക്തമായ പ്രബോധനങ്ങളാണ് പ്രഭാഷകനിലൂടെ നമുക്ക് നൽകുന്നത് സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്. ദൈവം ദാനമായി നൽകിയത് ഈ ഭൂമി മുതലേ വിഭവങ്ങളും എല്ലാവർക്കും വേണ്ടിയാണ്. അത് ചുരുക്കം പേര് കൈയടക്കി വയ്ക്കുകയോ മറ്റുള്ളവർക്ക് അവകാശമായത് സ്വന്തമാക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന് ഒരിക്കലും സ്വീകാര്യമായ പ്രവൃത്തിയല്ല. അങ്ങനെ സ്വന്തമാക്കിയതിൻ്റെ ഒരു അംശം ദൈവത്തിന് കാഴ്ചയായി കൊടുത്താൽ ദൈവം അത് സ്വീകരിക്കുകയുമില്ല. ഇതാണ് വളരെ വ്യക്തമായ ഭാഷയിൽ പ്രഭാഷകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം പ്രവർത്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തെങ്കിലും നിർബന്ധമായിരിക്കരുത്, കരുണയാവണം. പ്രഭാഷകൻ്റെ പുസ്തകം വീണ്ടും 29-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ: നിർദ്ധനനോട് കരുണ കാണിക്കണം, നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാക്കരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക, ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. നിന്റെ മുമ്പിൽ കൈ നീട്ടുന്നവൻ ഒരിക്കലും നിരാശനായി പോവാൻ നീ ഇടവരുത്തരുത്. ഇതാണ് കർത്താവ് നമ്മോട് ആജ്ഞാപിക്കുന്നത്. ഇതാണ് നമുക്ക് നൽകുന്ന കൽപ്പന. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും പ്രഭാഷകൻ 29-ാമത്തെ അധ്യായമാണ്: സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്, കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ചു നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതൻ്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ, അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായും ഭാവി സുരക്ഷിതമാക്കാനും ഈ ദാനധർമ്മം സഹായിക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് ഒരാൾക്ക് അത്യാവശ്യം വേണ്ടത്? എന്ത് കിട്ടിയാലാണ് ജീവിതം ധന്യമാവുക, തൃപ്തമാവുക? പ്രഭാഷകൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. 29-ാമത്തെ അധ്യായം 21-24 വരെയുള്ള വാക്യങ്ങളിൽ: ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീടു തെണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വാ പൊത്തി നിൽക്കേണ്ടി വരും. ഭിക്ഷാടനം കഴിയുന്നത്ര ഒഴിവാക്കുക. മറ്റുള്ളവൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് കഴിയുന്നിടത്തോളം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുക സാധിക്കുന്നിടത്തോളം. അതോടൊപ്പം മിതവ്യയം ശീലിക്കുക. ധൂർത്തടിച്ചെല്ലാം നശിപ്പിച്ചതിന് ശേഷം തെണ്ടി നടക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുക. എന്ത് കിട്ടിയാലാണ് തൃപ്തിയാവുക? ഇന്നത്തെ പ്രത്യേക സംസ്കാര പശ്ചാത്തലത്തിൽ, ഉപഭോഗ സംസ്കാരത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാത്ത ഒരു അവസ്ഥാവിശേഷം ഇന്ന് സംജാതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് വീണ്ടും വീണ്ടും വിശുദ്ധ ഗ്രന്ഥം അനുസ്മരിപ്പിക്കുന്നത്, ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാനൊരിടം, അത്യാവശ്യം ഇതൊക്കെയാണ്. അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യവുമുണ്ട്. അത്യാവശ്യത്തിന് കിട്ടിയാൽ തൃപ്തിയാവാം, ആവശ്യമുള്ളത് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ അനാവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ധൂർത്തടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പട്ടിണി ഉണ്ടാവുന്നത്. അനാവശ്യമായവ ഒഴിവാക്കുക, ധൂർത്ത് ഒഴിവാക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇതാണ് പൊതുവെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. അന്യായമായി സമ്പാദിക്കാൻ ശ്രമിക്കാതിരിക്കുക. 40:12-13 വാക്യങ്ങൾ ഇപ്രകാരം കാണും: കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എന്നാൽ 40:17 വാക്യം: കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. ഇപ്പോഴേ ലഭിക്കുന്ന സമ്പത്ത് അധ്വാനിച്ച് സമ്പാദിക്കുന്നതാവട്ടെ, ദാനമായി ലഭിക്കുന്നതാവട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ. ഇതാണ് പൊതുവെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. അതുകൊണ്ട് സുഭാഷിതങ്ങളിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. സുഭാഷിതങ്ങളുടെ ഗ്രന്ഥത്തിലെ അവസാനത്തെ ഭാഗമാണ്. 30:8-9 വാക്യങ്ങൾ നമ്മളിപ്രകാരം കാണും: അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അമിതമായ സമ്പത്തോ അമിതമായ ദാരിദ്ര്യമോ നൽകാതെ അത്യാവശ്യത്തിനുള്ളതെന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുക. സമ്പത്ത് അധികമാകുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും. അത് സ്വരുക്കൂട്ടാനുള്ള ശ്രമത്തിൽ അനീതിയും കടന്നു വരും. ഒന്നുമില്ലാതെ യാചകനായി കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ ശപിക്കുകയും മോഷ്ടിക്കാൻ ഇടയാവുകയും ഒക്കെ ചെയ്തേക്കും എന്നാണ് പറയുക. അതുകൊണ്ട് വളരെ മനോഹരമായൊരു പ്രാർത്ഥന, ആർക്കും എപ്പോഴും പ്രസക്തമായ പ്രാർത്ഥനയാണ്. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങെ അവഗണിക്കുകയും കർത്താവായിരുന്നു ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അതിന് ഇടയാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. 31:9 സുഭാഷിതങ്ങളിൽ 9 വാക്യം ഇപ്രകാരം കാണും: നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനുമായി വാക്കുകൾ ഉപയോഗിക്കുക. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ, അഗതികൾക്കും അനാഥർക്കും വേണ്ടി വാദിക്കാൻ, അവരുടെ നീതി സ്ഥാപിച്ചു കൊടുക്കാൻ യത്നിക്കുക. ഇതും സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ജ്ഞാനഗ്രന്ഥങ്ങളുടെ പ്രബോധനമാണ്. ഈ പ്രബോധനങ്ങളുടെ തുടക്കത്തിൽ സുഭാഷിതങ്ങൾ 19:19 വാക്യത്തിൽ പ്രകാരം കാണും: അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്, അത് അവരുടെ ജീവനെ തന്നെ അപഹരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് നീതിപൂർവകം പ്രവർത്തിക്കാതെ മറ്റുള്ളവൻ്റേത് അപഹരിക്കാനും മോഷ്ടിക്കാനും ചൂഷണത്തിലൂടെ ധനികനാവാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവഹാനിക്ക് തന്നെ കാരണമായിത്തീരും എന്ന പ്രബോധനമാണ് ജ്ഞാനഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നാൽ 2-3 സങ്കീർത്തനങ്ങളുടെ ചില വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 15 സങ്കീർത്തനം സാധാരണ ദിവ്യബലിയിൽ കുർബാനയുടെ ആരംഭത്തിൽ ചൊല്ലാറുള്ള സങ്കീർത്തനമാണ്: കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും എന്നുള്ള തുടങ്ങുന്ന ആ സങ്കീർത്തനം. ദൈവ ശുശ്രൂഷയ്ക്ക് കടന്നു വരാൻ, ദൈവസന്നിധിയിലേക്ക് എത്താൻ ആവശ്യമായ നിബന്ധനകളാണ് കൾട്ടിക് ഡെക്കാലോഗ്, ആരാധനാബന്ധിയായ 10 എന്നറിയപ്പെടുന്ന ഈ സങ്കീർത്തനത്തിലുള്ളത്. അതിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്: കടത്തിന് പലിശ ഈടാക്കാത്തവൻ, അന്യായമായ പലിശ വാങ്ങി സമ്പത്ത് സ്വരുക്കൂട്ടാത്തവനാണ് ഇവിടെ ഒരു ശ്രദ്ധേയമായി നിൽക്കുന്നത്. ഓ, എല്ലാവർക്കും അർഹമായതും നൽകാൻ അർഹമായ ആദരവും അർഹമായ അംഗീകാരവും സംരക്ഷണവും നൽകാൻ സന്നദ്ധനായിരിക്കുന്നവർ മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്നാണ് നമ്മളെ പഠിപ്പിക്കുക. ഭൗതിക സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള ശ്രമം വ്യർത്ഥമാണെന്ന് സങ്കീർത്തകൻ പലതവണ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. 39-ാമത്തെ സങ്കീർത്തനം മൊത്തം ഇങ്ങനെയാണ്: മനുഷ്യൻ നിഴൽ മാത്രമാണ്, എല്ലാം നിഴൽ പോലെ കടന്നു പോകുന്നു. ക്ഷണികമായ ജീവിതത്തിൽ സമ്പത്തിനു വേണ്ടി അമിതമായ ശ്രദ്ധ ചെലുത്തുന്നത് നഷ്ടമാണ് എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുക. പ്രത്യേകിച്ചും 6-ാമത്തെ വാക്യം: മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. വരും തലമുറകൾക്കു വേണ്ടി അന്യായവും അനീതിയും പ്രവർത്തിച്ച് സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് അതിനെന്ത് സംഭവിക്കും എന്നറിയുന്നില്ല. എത്രയോ അനുഭവങ്ങൾ, വളരെ പെട്ടെന്ന് മനുഷ്യൻ വിടവാങ്ങിപ്പോകുന്നതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. 49-ാം സങ്കീർത്തനം മുഴുവനും സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതാണ്. 7-ാമത്തെ വാക്യം: തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ ജീവൻ ദൈവം നൽകുന്ന ദാനമാണ്. സമ്പത്ത് കൊണ്ട് മാത്രം അത് സൂക്ഷിച്ചു വെക്കാൻ, അത് സുരക്ഷിതമാക്കാൻ ആർക്കും സാധിക്കുകയില്ല. 10-ാമത്തെ വാക്യം: ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒരുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ഇന്ന് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് നാളെ മറ്റാരുടേതെങ്കിലും ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഈ സാധാരണ സത്യം സങ്കീർത്തകൻ നമ്മളെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുന്നില്ല, മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും, മരണം എല്ലാവർക്കുമുണ്ട്. ഇത് അനുസ്മരിപ്പിക്കുന്നത് എപ്രകാരം ഇന്ന് സമ്പത്തിനോടൊരു സമീപനം സ്വീകരിക്കണം എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ്. 49-ാം സങ്കീർത്തനത്തിലാണ് വീണ്ടും 17-ാമത്തെ വാക്യം, 16-ും 17-ും വാക്യങ്ങൾ: ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട, അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല, അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും, ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിൽക്കുന്നില്ല, മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. ഇതാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠം. ഇതിൽ നിന്നെല്ലാം എടുക്കാവുന്ന ഒരു നിഗമനം ഇതാണ്: ദൈവം നൽകിയ ദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക, ഇല്ലാത്തവരുമായി ഉള്ളവൻ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറാവുക, അമിതമായ സമ്പാദിക്കാനുള്ള ത്വര ഒഴിവാക്കുക. ഇത് പൊതുവെ വിവേകപൂർവകമായ ഒരു ഉപദേശമാണ്. ബൈബിളിൻ്റെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിൻ്റെ രത്ന ചുരുക്കവും ഇതാണ്. ഇതുവരെ പറഞ്ഞതിൻ്റെ സംഗ്രഹം എന്ന നിലയിൽ പ്രകാരം പറയാൻ സാധിക്കും: ഈ ഭൂമിയും അതിലെ വിഭവങ്ങളുമെല്ലാം ദൈവം ദാനമായി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. അധ്വാനിക്കണം, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം തേടണം. ഇങ്ങനെ അധ്വാനിച്ച് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ, അത് അമിതമായി ആ സമ്പത്തിൽ ആശ്രയിക്കാതെ എല്ലാവരുമായി പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയുണ്ടാവണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തൃപ്തനാവാൻ തയ്യാറാവുക. എല്ലാവർക്കും ആയി ദൈവം നിശ്ചയിച്ചത് ചുരുക്കം പേര് മാത്രം സ്വന്തമായി സൂക്ഷിക്കാൻ, സ്വന്തമായി ഉപയോഗിക്കാൻ, വരും തലമുറകളെക്കുറിച്ചുള്ള ഒരു വ്യഗ്രതയുമില്ലാതെ, സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റാണ്, പാപമാണ്. അപ്പോൾ മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇതുവരെ നമ്മൾ കണ്ടുവച്ചത്. ഈ മോഷണത്തിൻ്റെ ഭാഗമായി കൈക്കൂലിയെക്കുറിച്ച് സൂചിപ്പിച്ചു, അന്യായമായി സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട് സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വിലക്കുകളുടെ ഭാഗം. അതോടൊപ്പം പോസിറ്റീവായിട്ട് ദൈവത്തിൻ്റെ ദാനങ്ങൾ, അത് ഭൗതിക സമ്പത്തെന്ന് പറയുമ്പോൾ ഭൂമിയും വിഭവങ്ങളും മാത്രമല്ല, മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കണം എന്ന ആ ഒരു നിലപാടാണ് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മൊത്തമായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് യേശു പുതിയ നിയമത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യന് ജീവനും നിലനിൽപ്പിനും സംരക്ഷണം നൽകുന്ന പ്രമാണമായിട്ടാണ് ജ്ഞാനഗ്രന്ഥങ്ങൾ ഈ സമ്പത്തിനെ സംബന്ധിച്ച പ്രമാണത്തെ കാണുന്നത്. ഒരാൾക്ക് അർഹമായത് മറ്റൊരാൾ സ്വന്തമാക്കരുത്. ആർക്കും ആവശ്യമായതിന് കുറവ് വരരുത്. ഇത് തമ്പുരാനെ തന്നെ പദ്ധതിയാണ്. എല്ലാവർക്കും ആവശ്യമായത് ദൈവം നൽകുന്നു. അത് ഓരോരുത്തരും തങ്ങൾക്ക് അർഹമായത് മാത്രം സ്വീകരിക്കുകയും ചിലവുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ മിതത്വം പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവർക്കും സന്തോഷത്തിൽ സമൃദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഭൗതിക സമ്പത്ത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ തങ്ങളുടേതായ പ്രൗഢി പ്രകടിപ്പിക്കാനോ വലിയവനാണെന്ന് ഭാവിക്കാനോ ഒക്കെ ഉപകരണങ്ങളാക്കി മാറ്റുമ്പോൾ, അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അർഹമല്ലാത്തത് സ്വന്തമായി സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് വലിയ അനീതിക്ക് കാരണമായി തീരുന്നു. അനേകർക്ക് ആവശ്യമായത് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നൽകിയ ദാനം അവിടുത്തെ ഹിതമനുസരിച്ച് പദ്ധതി അനുസരിച്ച് ഓരോരുത്തരും ഉപയോഗിക്കണം. അത് സ്നേഹത്താൽ പ്രചോദിതമായിരിക്കണം. നീതി അതിനടിസ്ഥാനമായി നിൽക്കുകയും ചെയ്യണം. സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഉപരിയായി കാരുണ്യം ഉണ്ടായിരിക്കണം, കരുണ കാണിക്കുക. അതുകൊണ്ടാണ് പ്രഭാഷകനോട് പറയുന്നത്, കരുണ കാണിക്കാത്തവൻ്റെ മേൽ കരുണയില്ലാതെ കരുണ കിട്ടാതെ പോകും. ഇന്ന് വിശക്കുന്നവനും ദരിദ്രനുമായവൻ്റെ കണ്ണീർ കാണാത്തവൻ നാളെ കരയുമ്പോൾ അവൻ്റെ കണ്ണീരൊപ്പാൻ വേറാരും വന്നുവെന്നും വരില്ല. ഈ ഒരു നിലപാടുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗമായി ജ്ഞാനഗ്രന്ഥങ്ങൾ അവസാനിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ കടന്നു പോകണം. അത് നമ്മൾ അടുത്ത തവണ ഒരു ധ്യാന വിഷയമാക്കുന്നതാണ്. എന്താണ് യേശു പഠിപ്പിച്ച, യേശു നൽകിയ ഈ പ്രമാണത്തിൻ്റെ ഭാഷ്യം? അത് നമുക്ക് അടുത്ത തവണ കാണാം. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ജീവനും നിലനിൽപ്പും സുരക്ഷിതത്വവും നൽകുന്നത്. അങ്ങ് ദാനവുമായി നൽകിയിരിക്കുന്ന ഈ ഭൂമി മുതലെ വിഭവങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, എല്ലാവരുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉപയുക്തമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് യേശുവിലൂടെ പഠിപ്പിച്ചത് പഴയ നിയമത്തിൽ തന്നെ അവിടുന്ന് ആരംഭിച്ചു വച്ചിരുന്നു. അങ്ങയുടെ കാരുണ്യമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ആ കരുണയുടെ പ്രകടനമാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ ഭൗതിക വിഭവങ്ങളെല്ലാം. അർഹമായത് മാത്രം വിനയത്തോടെ സ്വീകരിക്കാനും ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അന്യന് അർഹമായത് ഒരിക്കലും സ്വന്തമാക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കാതിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.